അധ്യായം 22 പേജ് 138. തേറ്റാമ്പരൽ, ചെളി. ജലവാതായനങ്ങൾ തള്ളിത്തുറന്ന് ചെളിയുടെ ഉരുൾപൊട്ടൽ. പൊതുപൊത ഇളകിമറിഞ്ഞ് നുരയും പതയുമായി തള്ളി വരികയാണ് ചെളിയുടെ കൊഴുത്ത തിരകൾ. മണ്ണുമാതി യന്ത്രം അവിരാമം പണിയെടുത്തു. അടിത്തട്ട് ശുദ്ധമാക്കിയിട്ട് വേണം ഉറച്ച നിലത്തെത്താൻ. ഉറച്ച നിലത്തെത്തിയിട്ട് വേണം കുഴലുകളിടാൻ. കുഴലുകളിട്ടിട്ട് വേണം സിമൻറ്റും കമ്പിയും മെറ്റലും മണലും ഇറക്കാൻ. ചെളി പക്ഷേ പെരുകുന്നതല്ലാതെ കുറയുന്നില്ല. മണ്ണുമാതികൾ വിയർത്തു. ഉറപ്പുള്ള നിലം ഇനിയും എത്രയോ ആഴത്തിലാകുന്നു. കുഴിക്കുക. പാതാളം വരെ പോയാലും കുഴിക്കുക തന്നെ വേണം. പിന്തിരിയരുത്. ചെടി പൊന്തട്ടെ. കുമാരന് വാശിയേറി. ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒരു കൊല്ലം കൊണ്ടോ 10 കൊല്ലം കൊണ്ടോ ഉണ്ടായ ചെളിയല്ല, യുഗങ്ങളുടെ ഈടുവെപ്പാണ്. അനേകായിരം ഋതുഭേദങ്ങൾ ഉടലും ഉയിരും കൊടുത്തുണ്ടാക്കിയതാണ്. കോടിക്കണക്കിന് ഇലകൾ വീണും ചീഞ്ഞും കോടിക്കണക്കിന് ജന്തുജാലങ്ങൾ അഴിഞ്ഞലിഞ്ഞും ഉരുവം കൊണ്ട പദാർത്ഥമാണ്. എന്തിനൊരുവം കൊണ്ടു? ആർക്കറിയാം? ഓരോ ഉരുവം കൊള്ളലിനും ഓരോ അർത്ഥമുണ്ട്. ആരറിഞ്ഞാലുമില്ലെങ്കിലും ജലസുഷിരങ്ങൾ താണ്ടി അടിത്തട്ടിലേക്കിറങ്ങി നിതാന്ത നിശബ്ദതയിൽ ലയിച്ച് ചെളി വെറുതെ കിടക്കുന്നു. സൂര്യകിരണങ്ങളോ മഴനൂലുകളോ നിലാത്തൂവലുകളോ വന്നു തൊടുമ്പോൾ ഒരു ഉൾപ്പുളകം. അതിനപ്പുറത്തൊന്നുമില്ല. മണ്ണുമാന്തികൾക്ക് എന്തറിയാം അടിത്തട്ടിൻ്റെ നിഗൂഢ തപസ്യയെപ്പറ്റി? എന്തിന് വെറുതെ കിടക്കുന്നു? അവ ചോദിച്ചു. വെറുതെ? വെറുതെ എന്നാരു പറഞ്ഞു? വെള്ളം വന്ന് തൊട്ടാൽ എല്ലാ കഠിനതകളും അഴിഞ്ഞ് പരുവപ്പെടുന്ന മണ്ണ് ചോദിച്ചു. ഇതാണെൻ്റെ ഏറ്റവും മൃദുലഭാവം. പറഞ്ഞു മുഴുവനാകും മുമ്പേ ആഴ്ന്നിറങ്ങുകയായി മണ്ണുമാന്തിയുടെ ദുരമൂത്ത പല്ലുകൾ മൃദുലമായ ആഴങ്ങളിലേക്ക്. മീൻവാരി. മീൻവാരി ചെളിയുടെ ഈ പുതുകയത്തിലാണ് പാലം പണിക്കെത്തിയ ഒരു തമിഴ് പയ്യൻ മുങ്ങി മരിച്ചത്. അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേയില്ലെന്ന് പാലം പണി കരാറിനെടുത്തയാൾ വാദിക്കുന്നു. തമിഴർ പക്ഷേ ഒറ്റക്കെട്ടായി നിന്നു. ബഹളം കൂട്ടി. മുങ്ങിത്തപ്പണം, അന്വേഷിക്കണം. ഒരു പയ്യൻ മുങ്ങിപ്പോയിട്ടുണ്ട്. കുമുകുമ ഇളകിമറിയുന്ന ഈ ചെളിക്കയം ഞങ്ങളൊന്നിനെ വിഴുങ്ങിയിട്ടുണ്ട്. എത്ര വേണ്ടെന്ന് വെച്ചിട്ടും പോലീസിന് വരേണ്ടി വന്നു. കൂട്ടത്തിലൊരുത്തൻ അങ്ങനെ ചത്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഊര്, പേര്, അപ്പ, അമ്മ, റേഷൻ കാർഡ്, പോലീസ് സ്റ്റേഷൻ എല്ലാം പറ. പോലീസുകാർ പറഞ്ഞു. തമിഴർക്ക് അതൊന്നും അറിയില്ലായിരുന്നു. പണി ചോദിച്ചു വന്ന പയ്യനാണ് വിശന്ന് ചാവാറായിരുന്നു. അവർ ചോറ് കൊടുത്തു. മീശ മുളയ്ക്കുന്നേ ഉള്ളൂ. തമിഴ് പണിക്കാരികൾക്ക് മകനെപ്പോലെ തോന്നി. കഴുത്തിൽ കറുത്ത ചരട് കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരു വെള്ളി ഏലസ് കണ്ടു. അത് തുറന്നാൽ അമ്മ, അപ്പ എല്ലാം തെരിയുമായിരിക്കും. കേരള പോലീസ് അത്ര വിട്ടിയല്ലെങ്കിലും അറിയാതൊരു നാക്കുപിഴ സംഭവിച്ചു പോയി. അതിന് ഏലസ് വിടാ, അവൻ്റെ കൂടെ മുങ്ങിപ്പോയില്ലേ? ആ ചോദ്യം അവൻ്റെ അസ്തിത്വവും മുങ്ങിമരണവും ഉറപ്പാക്കുന്നുണ്ടോ എന്ന് പോലീസിന് തന്നെ സംശയമായി. അതുകൊണ്ട് പെട്ടെന്നൊരു പോലീസ് ഇടപെടലുമുണ്ടായി. നുണ പറഞ്ഞാൽ കൊന്നുകളെയും പാണ്ടിപ്പരിശകളെ. അങ്ങനെ തമിഴ് ശെൽവൻ തേഞ്ഞുമാഞ്ഞു പോയി. തേഞ്ഞുമാഞ്ഞു പോയതല്ല, തേച്ചുമാച്ച് കളഞ്ഞതാണെന്ന് തമിഴ് പണിക്കാർ. അവർക്കതിന് ദൃഷ്ടാന്തമുണ്ട്. രാവിലത്തെ ഷിഫ്റ്റിന് പണിക്കെത്തുന്ന തമിഴന്മാർ കക്കൂസിനിരിക്കുമ്പോൾ കഴുത്തിൽ കറുത്ത ചരടും അതിൽ തിളങ്ങുന്ന വെള്ളിയേലസുമായി തമിഴ് ശെൽവൻ മീൻവാരിയിലെ ചെളിക്കായത്തിന് മീതെ നടന്നു പോകുന്നത് പതിവായിരിക്കുന്നു. കുറേ ദൂരം നടന്നിട്ട് അവൻ പതുക്കെ ചെളിയിൽ താണുപോകും. തമിഴന്മാർ തൂറി മുഴുമിച്ചിട്ടും ഉണ്ടാവില്ല. വായും പൊളിച്ച് അവർ എഴുന്നേറ്റ് നിൽക്കും. ശെൽവൻ ആദ്യം മുട്ടോളം, പിന്നെ നെഞ്ചോളം, കഴുത്തോളം, മൂക്കോളം. മകനെ ശെൽവ, തമിഴമ്മമാർ അവനെ വിളിച്ച് ഉറക്കെ കരയും. തമിഴരെ ശെൽവൻ ഉപദ്രവിച്ചിട്ടേയില്ല. ഞാനുണ്ടായിരുന്നു, ഉണ്ട്, ഉണ്ടാവുകയും ചെയ്യും എന്നിങ്ങനെ സാക്ഷ്യം കൊടുത്തിട്ട് മുങ്ങിത്താഴുക മാത്രമാണ് അവൻ ചെയ്തത്. എന്നാൽ നാട്ടുകാരെ അവൻ വെറുതെ വിടില്ല. പകയോടെ കൈകാര്യം ചെയ്തു എന്നാണ് പറയുന്നത്. മീൻവാരിയിലൂടെ കടന്നുപോകുന്നവരായാലും അവരെ അവൻ ചെളിയിലേക്ക് വലിച്ചു താഴ്ത്തി. കയറിട്ട് കൊടുത്ത് വലിച്ചു കയറ്റിയത് കൊണ്ട് മാത്രം ജീവൻ രക്ഷപ്പെട്ട പലരുമുണ്ട് പാലം പണിക്കാരെ. അങ്ങനെ അങ്ങനെ മീൻവാരിയിൽ ആളിറങ്ങാതായി. വേലിയേറ്റത്തിൽ പോലും അതിലെ തോണി തുഴഞ്ഞു പോവാതായി. തുരുത്തിന്മേൽ പാർക്കുന്ന ചന്ദ്രൻ്റെ മകൾ ലീലയും ഭർത്താവ് പ്രഭാകരനും പശ്നികിടന്ന് പൊറുതി മുട്ടിയപ്പോൾ മീൻവാരിയിലേക്ക് വല വീശാൻ വന്നു. വല വീശാൻ വെള്ളമില്ല. എന്ത് ചെളിയായാലും വേണ്ടില്ല. ഇറങ്ങി കൈകൊണ്ട് തപ്പി മീൻ പിഴിക്കാമെന്ന് ലീല പറഞ്ഞു. പ്രഭാകരൻ സമ്മതിച്ചില്ല. ലീല തോണിയിൽ നിന്ന് പുറത്തേക്ക് എടുത്തു വെച്ച കാല് ശെൽവൻ പിടിച്ചു വരച്ച് താഴ്ത്തിയത്രേ. മൂക്കിലും വായിലും ചെളികേറി മരണവെപ്രാളപ്പെട്ടില്ല. പ്രഭാകരൻ കണ്ടതുകൊണ്ട് മാത്രമാണ് അവൾ രക്ഷപ്പെട്ടത്. തേറ്റാമ്പരൽ. മീൻവാരിയിൽ വെച്ച് പെൺകുട്ടിയുടെ തോണി ചെളിയിൽ പൂണ്ടു. തോണി ഭാരമേറിയതായിരുന്നു. പാലം പണിക്കാർ അലക്ഷ്യമായി വെള്ളത്തിലേക്ക് വലിച്ചെറിഞ്ഞ ഒഴിഞ്ഞ സിമെന്റ് ചാക്കുകളായിരുന്നു തോണിയിൽ. നനഞ്ഞു ചീഞ്ഞ പ്ലാസ്റ്റിക്കുകൾ. വെള്ളത്തിലും ചെളിയിലും നിന്ന് അത് വലിച്ചെടുക്കാൻ പെൺകുട്ടി പാടുപെട്ടു. അതിരാവിലെ പാലം പണിക്കാരെത്തും മുമ്പ് അവൾക്ക് സ്ഥലം വിടണമായിരുന്നു. ചാക്കുകൾക്ക് മീതെ മറ്റ് ചപ്പുചവറുകളും കൂടിയായപ്പോൾ തോണിയുടെ കനം കൂടി. അവൾ എത്ര ശ്രമിച്ചിട്ടും ചെളിയിൽ നിന്ന് ഒരിഞ്ചു പോലും അത് മുന്നോട്ട് നീങ്ങുന്നില്ല. വേലിയിറക്കം തുടങ്ങുകയും ചെയ്തു. ഉഗ്രതാപിയായിരുന്നു മീനമാസത്തിലെ വെയിൽ. ഉച്ചയാവുമ്പോഴേക്കും ചൂട് കഠിനമായി. അവൾ ദാഹിച്ചു വരഞ്ഞു. ചുണ്ടും നാവും ഉണങ്ങി. ചുറ്റിലും വെള്ളമുണ്ട്, പക്ഷേ കുടിക്കാനാവാത്തത്. ഉപ്പ് മാത്രമായിരുന്നെങ്കിൽ അവൾ തൊണ്ട നനച്ചേനെ. പക്ഷേ മീൻവായി പാലം പണിക്കാരുടെ കക്കൂസാണ്. ചുറ്റും വിജനമായിരുന്നു. കണ്ടൽക്കാടുകളും പക്ഷിപ്പറവകളും പ്രിയപ്പെട്ടവരും അങ്ങകലെയാണ്. ആരെങ്കിലും തന്നെ കണ്ടെത്തുകയോ വേലിയേറ്റം വന്ന് വെള്ളം പൊങ്ങുകയോ അല്ലാതെ മറ്റു വഴിയില്ലെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് നനഞ്ഞ സിമെന്റ് ചാക്ക് പുതച്ച് വെയിലിനെ ചെറുത്തുകൊണ്ട് അവൾ കാത്തുകിടുന്നു. മീൻവാരിയുടെ നടുക്ക് ഒരു തോണി കിടപ്പുണ്ടെന്ന് നൂർ മുഹമ്മദ് മാർക്കോസിനോട് പറഞ്ഞു. അത് ആ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ പറ്റിയാണ് നൂർ മുഹമ്മദ് എപ്പോഴും പറയുന്നതെന്ന് മാർക്കോസ് അത്ഭുതപ്പെട്ടു. എത്ര ആലോചിച്ചു നോക്കിയിട്ടും അങ്ങനെയൊരു കുട്ടിയെ മാർക്കോസിന് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല. അവളെന്തിന് മീൻവാരിയിലേക്ക് പോയി? ആണുങ്ങൾ പോലും പോകാറില്ലല്ലോ അവിടെ, മാർക്കോസ് ചോദിച്ചു. അവൾക്ക് പോകാതെ പറ്റില്ല, നൂർ മുഹമ്മദ് പറഞ്ഞു. വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വന്നാൽ നന്ന്. മീൻവാരിയിലേക്കാണോ? അല്ല. പിന്നെ തേറ്റാമ്പരൽ എന്നാണ് അവൾ പറഞ്ഞത്. തേറ്റാമ്പരൽ എവിടെയാണത്? നൂർ മുഹമ്മദ് മാർക്കോസിനെ കൂട്ടിക്കൊണ്ടുപോയി. കൈവിട്ടുപോയ ശിശുവിനെപ്പോലെ ആദിയിൽ നിന്ന് വേറിട്ട് പൊന്തിമൂടി കിടക്കുന്ന കൊച്ചു തുരുത്തിലേക്ക്. ആദിയിലുള്ളവർ അവിടെ പോകാറില്ല. അത് ദുർഗമമായ ഒരിടമായി ആദ്യം മുതൽക്കേ തോന്നിയിരുന്നു. പല അന്ധവിശ്വാസങ്ങളും ആ കൊച്ചു തുരുത്തിനെ ചുറ്റിപ്പറ്റി നിലനിന്നിരുന്നു. അവിടെ നിന്ന് ചിലപ്പോൾ നിഗൂഢമായ നിലവിളികൾ കേൾക്കാറുണ്ടെന്ന് അവർ വിശ്വസിച്ചു. രാത്രികാലങ്ങളിൽ മീൻ പിടിക്കാൻ പോകുമ്പോൾ അതുവഴി പോകാതിരിക്കാൻ അവർ ശ്രദ്ധിച്ചിരുന്നു. ആകെ വനം മൂടിക്കിടന്ന ആ കിടങ്ങിനുള്ളിൽ ഒരു കൊച്ചു പെൺകുട്ടി കൊണ്ടുവന്ന് കൂടിയ ചപ്പും ചവറും മറ്റ് മലിനവസ്തുക്കളും ജീർണവസ്തുക്കളും കണ്ട് മാർക്കോസ് അന്തം വിട്ടു നിന്നു. ഇതൊക്കെ വെള്ളത്തിലും കണ്ടലുകൾക്കിടയിലും കുറ്റിക്കാടുകളിലും നിന്ന് പെറുക്കിയെടുത്ത് അവൾ ഒറ്റയ്ക്ക് ഇവിടെ കൊണ്ടുവന്നിട്ടെന്നു. ആരാണവൾ? എങ്ങനെയാണവൾ? തേറ്റാമ്പരൽ എന്ന വാക്കിനർത്ഥം നിങ്ങൾക്കറിയാമോ മാർക്കോസ്? നൂർ മുഹമ്മദ് ചോദിച്ചു. ഇല്ല. അങ്ങനെ ഒരു വസ്തു ഉണ്ടെന്നറിയാമോ? ഇല്ല. എനിക്കും അറിയില്ലായിരുന്നു. അവളാണ് പറഞ്ഞു തന്നത്. അതൊരു മരുന്നാണത്രേ.
എന്തു മരുന്ന്? അതെനിക്കും അറിഞ്ഞൂടാ. അവളുടെ വല്യമ്മയ്ക്കേ അറിയൂ. കുറച്ചു നേരം ആലോചിച്ചിരുന്നിട്ട് നൂർ മുഹമ്മദ് തുടർന്നു. തേറ്റാമ്പലർ അരച്ചിട്ടാൽ ചേറ്റിലും തെളിയും ജലം എന്നൊരു ചൊല്ലുണ്ടത്രേ. അതും വല്യമ്മ പറഞ്ഞുകൊടുത്തതാണ്. സ്നേഹം പോലെ എന്തെങ്കിലും ഒന്നായിരിക്കും കലങ്ങിമറിയുന്ന ഹൃദയങ്ങളിൽ വീണ് അതിനെ തെളിയിക്കുന്നത്, ഒടുവിൽ അതിൽ തന്നെ വീണ് ലയിച്ചില്ലാതാവുന്നത്.
തേറ്റാമ്പരലും അങ്ങനെയാണത്രേ. താൻ തെളിയിച്ചെടുത്ത വെള്ളത്തിൽ അത് സ്വയം അലിഞ്ഞില്ലാതാവും. ഏതാണീ കുട്ടി? മാർക്കോസ് അപ്പോഴും അത് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നു. മാർക്കോസിനറിയാത്ത വീടോ വീട്ടുകാരോ ആദിയിലില്ല. പിന്നെ ഏത് വല്യമ്മ, ഏത് കുട്ടി, ആരെപ്പറ്റി അവൻ കഥപറച്ചിലുകാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്?
ജലപാഠങ്ങൾ. ഒരുപാട് ജലപാഠങ്ങൾ ഞാൻ അവളിൽ നിന്ന് പഠിച്ചു മാർക്കോസ്, നൂർ മുഹമ്മദ് പറഞ്ഞു.
നിങ്ങൾക്കറിയാമല്ലോ എനിക്കൊരുപാട് കഥകളറിയാം. മനുഷ്യരുടെ, മൃഗങ്ങളുടെ, പക്ഷികളുടെ, പാമ്പുകളുടെ, മരുഭൂമിയുടെ കഥകൾ പോലെയല്ല ഹിമഭൂമിയുടെ കഥകൾ, അതുപോലെയല്ല കാടിൻ്റെ കഥകൾ, അതുമല്ല നഗരത്തിൻ്റെ കഥകൾ. എന്നാൽ വെള്ളം എല്ലാ കഥകളെയും ഉൾക്കൊള്ളുന്നു. എല്ലാ കഥകളുടെയും അകത്തും പുറത്തും വെള്ളമുണ്ട്. വെള്ളമില്ലാത്തയിടത്ത് വെള്ളത്തിൻ്റെ പ്രതീക്ഷയാണ് കഥ. അതുകൊണ്ട് അവൾ പഠിപ്പിച്ച ജലപാഠങ്ങൾ ജീവിതത്തിലേക്ക് ഏറെ ഉതകും എന്ന് ഞാൻ കരുതുന്നു. മുല കുടിക്കുന്ന കുഞ്ഞിൻ്റെ മുഖവും ദേഹവും ഇത്രയേറെ തിളങ്ങുന്നത് അതിൻ്റെ ദേഹത്തിലൂടെ ഒഴുകുന്ന വെള്ളം നിർമ്മലമായതുകൊണ്ടാണ്, അവൾ പറഞ്ഞു. വെള്ളം നിർമ്മലമായിരിക്കുന്നത് അതിൻ്റെ മനസ്സ് നിർമ്മലമായതുകൊണ്ടാണ്. ഞാനൊരു ശിശുവിൻ്റെ മുഖം ഓർത്തു നോക്കി. തണുതണുത്ത ഇളം മേനി ഓർത്തു നോക്കി. പാൽപുഞ്ചിരി ഓർത്തു നോക്കി. ഇതും വല്യമ്മ പറഞ്ഞു തന്നതാണോ? ഞാൻ അവളോട് ചോദിച്ചു. അല്ല, ഇത് ഞാൻ വെള്ളത്തിൽ നിന്ന് പഠിച്ചതാണ്, അവൾ പറഞ്ഞു. മാർക്കോസ് കണ്ണും വീഴ്ച കഥ പറച്ചിലുകാരൻ പറയുന്നത് കേട്ടിരുന്നു. ജീവിതം തെളിനീര് പോലെയാണ് തുടങ്ങുന്നത്, അല്ലേ മാർക്കോസ്? വലുതാവും തോറും നമ്മൾ അതിൽ അഴുക്കു നിറയ്ക്കുന്നു. കോപം, പക, ദുഃഖം, വെറുപ്പ്, അസൂയ, ആർത്തി, പിന്നെങ്ങനെ തിളങ്ങും നമ്മുടെ മുഖം? ശരിയാണ്. അവർ മീൻവാരിയിൽ നിന്ന് കുറേ അകലെ വരെ എത്തി. ഇനി വേലിയേറ്റത്തിൽ വെള്ളം പൊന്തിയാലേ മുന്നോട്ടു പോകാൻ പറ്റൂ. ഈ കയത്തിന് മീൻവാരിന്ന് പേര് വന്നത് എങ്ങനെയാണെന്നറിയോ? മാർക്കോസ് ചോദിച്ചു. നൂർ മുഹമ്മദ് അയാൾ പറയുന്നത് കേൾക്കാൻ കാത്തു. പെണ്ണുങ്ങളെ മീൻ പിടിക്കുന്ന സ്ഥലമായിരുന്നു ഇത്. അവരെ അത്താഴം കഴിഞ്ഞ് ഒരു കുടവും വട്ടാരയും വീശുവലയുമായി നടന്നോ നീന്തിയോ മീൻവാരിയിലെത്തും. രാത്രി സ്വന്തമാക്കും. കൈകൊണ്ട് വാരിയെടുക്കാവുന്നത്ര മീനുണ്ടായിരുന്നു ഇവിടെ. പെണ്ണുങ്ങളാണ് ഇതിന് മീൻവാരി എന്ന് പേരിട്ടത്. നിരനിരയായി കഴുത്തറ്റം വെള്ളത്തിൽ മുങ്ങി നിന്ന് കൈകൊണ്ട് തപ്പിയാണ് അവർ മീൻ പിടിക്കുക. പുലർച്ചെ കുടം നിറയെ മീനും കണ്ണു നിറയെ മയക്കവുമായി അവർ തിരിച്ചുപോകും. പാലം പണി തുടങ്ങിയതിൽ പിന്നെ മീൻ കുറയാൻ തുടങ്ങിയത്. ഡ്രെഡ്ജിങ്ങിൽ മീനും മുട്ടയുമൊക്കെ കൂട്ടത്തോടെ നശിച്ചു. 24 മണിക്കൂറും യന്ത്രങ്ങളുടെ ഒച്ചയും ബഹളവും കണ്ണു തുളയ്ക്കുന്ന വെളിച്ചവുമല്ലേ, മീനുകൾ അതൊന്നും അതിജീവിക്കില്ല. മീനുകളുടെ സാമ്രാജ്യം നിശബ്ദമാണ്, നൂർ മുഹമ്മദ് ഓർത്തു. അവ ഒച്ച വയ്ക്കുകയോ വെള്ളത്തിനടിയിലെ ശബ്ദം തകർക്കുകയോ ചെയ്യുന്നില്ല. ചൂണ്ടകുളത്തിൽ പിടയുമ്പോഴും ഉറക്കെ നിലവിളിക്കുന്നില്ല. വേലിയേറ്റമായി. നോക്കി നിൽക്കെ വെള്ളം കയറി വന്നു. തേറ്റാമ്പരൽ അരച്ചിട്ട പോലെ ചെളിക്കുമീതെ വെള്ളം തെളിഞ്ഞു. വെള്ളം നികന്ന് തുളുമ്പി. നിറഞ്ഞ തടാകത്തിൽ വീണ അമ്പിളിക്കലയെന്നോണം ദൂരെ പെൺകുട്ടിയുടെ തോണി മെല്ലെ ചാഞ്ചാടുകയാണെന്ന് നൂർ മുഹമ്മദ് പറഞ്ഞു.